2025 നവംബർ 2 ഞായറാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. കാലം മാറി, കഥ മാറി, സമരം മാത്രം തീർന്നില്ല. പ്രദീപ് മാനന്തവാടി എഴുതുന്നു. 2015 ഓഗസ്റ്റ് 15 കാഞ്ഞിരത്തിനാൽ പരേതനായ ജോർജ് എലിക്കുട്ടി ദമ്പതികളുടെ മകൾ ട്രീസ ഭർത്താവ് ജെയിംസിനൊപ്പം വയനാട് കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിനായി ഇറങ്ങുമ്പോൾ ഇരട്ട മക്കളായ ബിബിനും നിതിനും അവർക്കൊപ്പം കൂടി. കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാടത്തിനടുത്ത് ചാത്തൻകോട് നട സ്കൂളിലെ 7-ാം തരം വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. മാതാപിതാക്കൾക്കൊപ്പം സമരത്തിനിറങ്ങുമ്പോൾ തൊട്ടടുത്ത SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുകയായിരുന്നു. തങ്ങൾ നടത്തുന്നതും ഒരു സ്വാതന്ത്ര്യസമര പോരാട്ടമെന്ന തോന്നൽ കുട്ടികളിലുമുണ്ടായി. ജനിച്ച മണ്ണിൽ അധികൃതരായി നിഷേധിച്ച അവകാശം സ്ഥാപിച്ചെടുക്കാനായി അവർ ആ മാതാപിതാക്കൾക്കൊപ്പം നിന്നു. ഇന്ന് ആ സമരത്തിന് 10 വർഷം. ബിബിനും നിതിനും വയസ്സ് 22. ജീവിതം സമരപ്പന്തലിനായതിനാൽ വിദ്യാഭ്യാസവും മുടങ്ങി. അന്ന് കിട്ടിയ പന്തൽ കാലപ്പഴക്കത്താൽ ജീർണിച്ചു. ജെയിംസിന് നരയും ബാധിച്ചു, ഒപ്പം മാറാ രോഗങ്ങളും. പക്ഷേ സമര പോരാട്ട വീര്യത്തിന് ഒട്ടം കുറഞ്ഞില്ല. കോവിഡും പ്രളയവും ഉരുൾപൊട്ടലും അടക്കമുള്ള ദുരന്തങ്ങൾ വയനാട്ടിലൂടെ കടന്നുപോയി. ആദ്യമൊക്കെ സമരപ്പന്തലിൽ കയറി അഭിവാദ്യം അർപ്പിച്ചവർ ഇന്ന് കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കുന്നു, അല്ലെങ്കിൽ തിരക്ക് അഭിനയിക്കുന്നു. ജെയിംസും കുടുംബവും എല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനകളുടെ ഇരകളാണവർ. എന്താണ് ഇവരുടെ പ്രശ്നം? കാഞ്ഞിരത്തിനാൽ ജോസ് കുട്ടനാടൻ കാർഡമം കമ്പനിയിൽ നിന്ന് 1967 വിലക്കി വാങ്ങിയതാണ് കാഞ്ഞിരങ്ങാട് വില്ലേജിലെ 12 ഏക്കർ കൃഷിഭൂമി. ഇതിൽ 6 ഏക്കർ 1972 സെപ്റ്റംബർ 4 ജോസ് ജ്യേഷ്ഠൻ ജോർജിന് ദാനാർ ആധാരത്തിലൂടെ കൈമാറി. ഇവരുടെ ഭൂമി 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് നിയമം ഉപയോഗപ്പെടുത്തി 1976 വനംവകുപ്പ് പിടിച്ചെടുത്തു. ഇതിനെതിരെ സഹോദരങ്ങളായ ജോസും ജോർജും കേസ് ഫയൽ ചെയ്തു. പിടിച്ചെടുത്തത് വനഭൂമിയല്ലെന്ന് 1978 നവംബർ 6 കോഴിക്കോട് വനം ട്രിബ്യൂണൽ വിധിച്ചു. എങ്കിലും വനംവകുപ്പ് MFA 92/79 നമ്പരായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 82 ഡിസംബർ 16 ഫോറസ്റ്റ് ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി കേസ് പുനഃപരിശോധിക്കണമെന്ന് തിരിച്ചയച്ചു. 1983 നവംബർ 2 1985 നവംബർ 5 നേരിട്ട് നടത്തിയ സ്ഥലപരിശോധന ട്രിബ്യൂണൽ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ കൈവശമുള്ളത് MPPF നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമിയാണെന്ന് ഉത്തരവായി. ഇതോടെ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ കൈവശമുള്ളത് ഭൂമിയുടെ ആധാരം റദ്ദായി. ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ജോർജിന്റെയും ജോസിന്റെയും പേരിൽ ഹൈക്കോടതിയിൽ MFA 492/85 നമ്പറായി അപ്പീലെത്തി. MFA 92/79 കേസിൽ വനംവകുപ്പിനു വേണ്ടി ഹാജരായ അതേ അഭിഭാഷകനാണ് സഹോദരങ്ങൾക്ക് വേണ്ടി MFA 492/85 നമ്പർ കേസ് ഫയൽ ചെയ്തത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നില്ല. ഹൈക്കോടതിയിൽ തങ്ങൾക്ക് കക്ഷികളായി കേസ് വരുന്നത് ഇരുവരും അറിഞ്ഞതുമില്ല. 1991 ഫെബ്രുവരി 18 ആദ്യ ഹിയറിംഗിൽ അഭിഭാഷകൻ ഹാജരാകാത്തതിനെ തുടർന്ന് എക്സ്പാർട്ടി വിധികളുണ്ടായി. വനംവകുപ്പ് പിടിച്ചെടുത്ത ഭൂമി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കാഞ്ഞിരത്തിനാൽ ജോർജും ഭാര്യ എലിക്കുട്ടിയും 2005 നവംബർ 21 മുതൽ ഡിസംബർ 15 വരെ വയനാട് കളക്ടറേറ്റ് പടിക്കൽ സത്യാഗ്രഹം നടത്തി. സമരപ്പന്തൽ സന്ദർശിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും LDF അധികാരത്തിൽ വന്നാൽ ഫോറസ്റ്റ് ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കൽ നടപടി സ്വീകരിക്കുമെന്ന് വാക്കു നൽകി. പ്രശ്നം പരിഹരിക്കുമെന്ന് അക്കാലത്തെ വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിന് ഉറപ്പു നൽകി. അതോടെ ജോർജും ഭാര്യയും സമരം അവസാനിപ്പിച്ചു. പിന്നീട് കാഞ്ഞിരങ്ങാട് വില്ലേജിലെ 12 ഏക്കർ ജോസ് ജോർജ് സഹോദരങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ 2006 ഒക്ടോബർ 15 മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. VS അച്യുതാനന്ദനായിരുന്നു അക്കാലത്തെ മുഖ്യമന്ത്രി. കാഞ്ഞിരത്തിനാൽ സഹോദരന്മാരിൽ നിന്ന് നികുതി സ്വീകരിക്കാനും 2007 നവംബറിൽ സർക്കാർ ഉത്തരവിറങ്ങി. 85 ഫോറസ്റ്റ് ട്രിബ്യൂണൽ വിധി നിലനിൽക്കുകയായിരുന്നു ഇത്. നവംബർ 24 ഭൂനികുതി അടച്ച് കാഞ്ഞിരത്തിനാൽ കുടുംബം കൃഷി ഇറക്കുന്നതിന് ഒരുക്കം തുടങ്ങി. സർക്കാർ ഉത്തരവിനെതിരെ 2008 ജൂൺ 13 പരിസ്ഥിതി സംഘടന വൺ എർത്ത് വൺ ലൈഫ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു. 91 ഫെബ്രുവരി 18 ഹൈക്കോടതിയുടെ എക്സ്പാർട്ടി വിധിയും തങ്ങൾ അറിയാതെ നൽകിയ അപ്പീലും കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പരിസ്ഥിതി സംഘടനയുടെ ഹർജിയിൽ കോടതി ഉത്തരവ് കുടുംബത്തിന് അനുകൂലമായിരുന്നില്ല. ഇതേ തുടർന്ന് വനം ഉദ്യോഗസ്ഥർ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് ഭൂമിയിൽ നിന്നും ഇറക്കിവിട്ടു. ഈ കേസിൽ വിധി വന്ന ദിവസമായിരുന്നു ജോർജിന്റെ മരണം. 2013 ഒക്ടോബർ 21 വനംവകുപ്പ് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് ഭൂമിയിൽ വനഭൂമിയായി വിജ്ഞാപനം ചെയ്തത്. ഭൂമി കുടുംബത്തിൻ്റെതാണെന്ന് വ്യക്തമാക്കുന്നതാണ് 2009 ഓഗസ്റ്റ് 17 അന്നത്തെ കോഴിക്കോട് വിജിലൻസ് SP ശ്രീശുഗനും 2016 നവംബർ 17 മാനന്തവാടി സബ് കളക്ടർ ശിവറാം സാംബശിവറാവു അധ്യക്ഷനായ 3-അംഗ സമിതിയും സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ. 2019 KB ഗണേശ്കുമാർ അധ്യക്ഷനായ നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി നടത്തിയ തെളിവെടുപ്പിലും ഭൂമിയിൽ വനംവകുപ്പിന് അവകാശമില്ലെന്ന് തെളിഞ്ഞു. വനംവകുപ്പിൻ്റെ തെറ്റായ നടപടിയോ? 2023 ജൂലൈ 31 മനുഷ്യാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിലും ഭൂമി കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്ന് പരാമർശമുണ്ട്. വനംവകുപ്പിൻ്റെ തെറ്റായ നടപടികളാണ് കുടുംബം നേരിടുന്ന ദുരുപയോഗത്തിന് കാരണമെന്നും കമ്മീഷൻ ആക്ടിംഗ് അധ്യക്ഷനും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുടുംബത്തിന്റേതായിരുന്ന 11.25 ഏക്കർ കൃഷിയിടമാണ് വനംവകുപ്പിന് പിടിച്ചെടുത്തതെന്ന് 2021 ജൂൺ 23 അന്നത്തെ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. കുടുംബാംഗങ്ങളെ നേരിൽ കേൾക്കുകയും 2025 ഏപ്രിൽ 21 ഭൂമി സന്ദർശിക്കുകയും ചെയ്ത നിലവിലെ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ 28 റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഭൂമി പ്രശ്നത്തിൽ അടിയന്തര ജുഡീഷ്യൽ അന്വേഷണം ശുപാർശ ചെയ്തു. കുടുംബം അവകാശവാദം ഉന്നയിക്കുന്നതടക്കം കാഞ്ഞിരങ്ങാട് വില്ലേജിൽ സർവേ നമ്പർ 238/1 പല ഭാഗങ്ങളായി 27.60 ഏക്കറിൽ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തതായി മുൻ കളക്ടർ ഡോക്ടർ രേണുരാജ് 2023 നവംബർ 16 മെയ് 3 ലാൻഡ് റവന്യൂ കമ്മീഷൻ മുഖേന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. കുടുംബത്തിൻ്റെതെന്ന് വാദിക്കുന്ന ഭൂമിയുടെ പടിഞ്ഞാറെ അതിര് തോടും മറ്റ് അതിരുകൾ കൃഷിഭൂമിയുമാണെന്നും 11.25 ഏക്കറാണ് വനംവകുപ്പ് പിടിച്ചെടുത്തതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത 12 ഏക്കറിൽ 75 സെന്റ് കോഴിക്കോട് ഫോറസ്റ്റ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവനുസരിച്ചാണ് സ്വകാര്യ ഭൂമിയായി കണക്കാക്കിയെന്നും കളക്ടറേറ്റിൽ നിന്നുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു.